മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 10. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് കഴിഞ്ഞ ചില നാളുകളായിട്ട് ചിന്തിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? ഞാൻ ആദ്യം പറഞ്ഞു, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആദ്യം ഉണ്ടാകണം. ഇല്ലാത്ത പ്രാർത്ഥനകൾ പലപ്പോഴും വ്യർത്ഥമായി പോകും. ദൈവം ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്, ആരോടാണ് പ്രാർത്ഥിക്കുന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥനയായി തീരുന്നത്. ഉടനെ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒന്ന് സ്വർഗസ്ഥന. അവിടെ നമ്മൾ ഈ പാട്ടുകളൊക്കെ ഇവിടെ പാടി. ഇപ്പോഴെന്താണ്? ഒന്ന്, ആ ദൈവം സർവത്തെയും ഉണ്ടാക്കിയ ദൈവം, അധികാരിയായ ദൈവം, സകലത്തിന്മീതെ വാഴുന്ന ദൈവം, സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം, ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്നവനായ ദൈവം, ഇറ്റേണൽ ഗോഡ്, എവർലാസ്റ്റിംഗ് ഗോഡ്, ആൽഫയും ഒമേഗയും, ആദിയും അന്തവും, ഇതെല്ലാം ഹോളി ഗോഡ്, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് ധ്യാനിക്കണം. രണ്ട്, അതിൻ്റെ അടുത്ത പാട്ട്, ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ഞാൻ മകനാണ് മകളാണ് എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. ഈ രണ്ട് കാര്യം കൂടെ ചേർത്ത് വെക്കുമ്പോൾ, ഒന്ന് ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ്, രണ്ട് ആ ദൈവം എന്റെ ആരാ, എന്റെ ഡാഡിയാ, എന്റെ അപ്പനാ, എന്റെ പിതാവാ. സോ ഞങ്ങൾ ഈ ബോധ്യമില്ലാതെ പ്രാർത്ഥിക്കരുത്. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. പ്രാർത്ഥിക്കാനായിട്ട് അറയിൽ കടന്ന് വാതിലടച്ച് നമ്മുടെ ഹൃദയം ആദ്യം ഈ ബോധ്യത്തിലേക്ക് വരണം. ഇല്ലെങ്കിൽ കുഴപ്പം, ഞാൻ പറഞ്ഞു, എന്താണ്, വേറെ ഒത്തിരി പേര് കയറി വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ പ്രാർത്ഥനയിൽ മുറിക്കകത്ത് കയറി കഥ കടച്ചാലും വേറെ ഒത്തിരി ആൾക്കാർ കയറി വരും. ആരാ? അമ്മായിയമ്മ കയറി വരും, ഭർത്താവ് അതിൻ്റെ ഇടയ്ക്ക് കയറി വരും. എങ്ങനെയാ? നമ്മുടെ ചിന്തകളിലെ കയറി വരുന്നേ. ഈ ചിന്തകളിൽ നിന്ന് ആദ്യം രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മുടെ ചിന്തകൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം, ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാനിരുന്നാൽ അതിൻ്റെ അകത്ത് ഒരു ഏകദേശം ഒരു 45 മിനിറ്റും ഈ ആൾക്കാർ ഇടയ്ക്കിടെ കയറി കയറി വരിക. കർത്താവ് അതുകൊണ്ട് ആദ്യം അറയുടെ വാതിൽ അടയ്ക്കണം, രണ്ടാമത് ഹൃദയത്തിന്റെ വാതിലുകൾ എല്ലാറ്റിനും നേരെ കൊട്ടിയടയ്ക്കണം. എന്നിട്ട് അവിടെ ദൈവം മാത്രം ഇരിക്കണം. ഞാനും എൻ്റെ പിതാവും, ഞാനും എൻ്റെ കർത്താവും, ഞാനും എൻ്റെ ദൈവവും, ഞാനും എൻ്റെ സ്വർഗസ്ഥനായ ഡാഡിയും. ഇതാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഇതിൽ ഇവിടെ പ്രാർത്ഥന തുടങ്ങുന്നത്, ഇവിടെ തുടങ്ങാൻ പറ്റുള്ളൂ. അതാ യേശു നമ്മളെ പഠിപ്പിച്ചത്. രണ്ടവിടെ ഒരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വിഷയങ്ങൾ അറിയാം. അതുകൊണ്ട് വിഷയങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഭാരപ്പെടണമെന്ന്. നമ്മൾ ഓർക്കുന്ന ഈ വിഷയങ്ങൾ ദൈവത്തിന് അറിയാൻ മേല, അതെല്ലാം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. പ്ലീസ് വെയിറ്റ്, ഇതൊക്കെ അറിയാവുന്ന ആളോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അറിയാവുന്ന ഒരു ഡാഡിയോട്. നമ്മൾ എന്താ പറയുന്നത് അതിന് മുൻപേ ദൈവത്തിന് അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, അതായത് നമ്മൾ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിച്ചിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. ചിന്തിക്കാതെ ആർക്കും സംസാരിക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞൊരു കള്ളമാണ് വെറുതെ പറയുന്ന. ചില ഫ്ലാഷ് സെക്കൻഡ്സ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രസംഗം പറയുമ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ചിന്തകൾ വളരെ ഫാസ്റ്റ് ആണെന്നേ ഉള്ളൂ, സെക്കൻഡിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഒരു പക്ഷെ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ചിന്തിക്കുന്നതിന് മുൻപ്, ഞാൻ ഈ ചിന്തിച്ചു പറയാൻ പോകുന്നതിന് മുൻപ് വളരെ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് അതുള്ളത്. അതിനു മുമ്പ് കർത്താവിന് അറിയാം ഷിബു ഇപ്പൊ എന്നാ പറയാൻ പോകുന്നതെന്ന്. അതാ ദൈവം. അതുകൊണ്ട് ഈ ചിന്തകൾ പോലും അറിയുന്ന ദൈവമായതുകൊണ്ട് റിലാക്സ്, എല്ലാം അറിയുന്ന ദൈവത്തിന്റെ മുൻപിലാ. പിന്നെ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് ഈ ദൈവം ആരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. ഈ ബോധ്യം നമുക്ക് വേണ്ടേ? അപ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നേ. ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവില്ല, വിശ്വാസം ഉണ്ടാകുന്നേ. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയാണ് മുമ്പത്തെ ആഴ്ചയാണ് ഞാൻ പറഞ്ഞു. അതായത് എന്താണ്? ഒന്ന്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. പ്രാർത്ഥനയിൽ ആദ്യം നമ്മുടെ ആവശ്യങ്ങളല്ല, ദൈവത്തിന്റെ ആവശ്യങ്ങളാ തുടങ്ങേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന്. ബിക്കോസ് വി ആർ സോ സെൽഫ് കോൺഷ്യസ്. നമ്മൾ നമ്മുടെ വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മെ കുറിച്ചുള്ള ചിന്തകളിൽ നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെ ചിന്തകളാ? നമ്മെ കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ ഒത്തിരി പേർക്കുണ്ട്. ഞാൻ ഇതുവരെ ശരിയായിട്ടില്ല, ഞാൻ ഇങ്ങനെയാകുള്ളൂ, അയ്യോ ഞാനൊരു പരാജയമാ, എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നെഗറ്റീവായിട്ട് തങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ. വേറെ ചിലര് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, തങ്ങളെ കുറിച്ചുള്ള ഉയർന്ന ചിന്തകൾ ജീവിക്കുന്ന ആൾക്കാരാ. അവരുടെ നടപ്പ് കണ്ടാ അറിയാം അവരുടെ ചിന്ത എന്താന്ന്. ഞാൻ ചെറിയ ആളൊന്നുമല്ല, ഇങ്ങനെ ചിന്തിച്ച് കിടക്കുന്ന ആൾക്കാര്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മളെ കുറിച്ച് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്, ഇതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ പഴയ മനുഷ്യനെ കൊണ്ട് എവിടെ വരിക? ആത്മീയത്തിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവൻ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ മാറിയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അതായത് ഒരു നാട്ടിലൊരു ചർച്ചയിൽ പോയി പ്രസംഗിക്കാനായിട്ട് എന്റെ തല വരുത്തുപോയി. കാരണം മുഴുവൻ പ്രാർത്ഥനാ വിഷയങ്ങളും ഞാൻ എനിക്കും ഏകദേശം ഒരു 10-30 എണ്ണം കേട്ടു. ഒരെണ്ണം പോലും ഒരു ആത്മീയ വിഷയമില്ല. അവർ അച്ഛൻ്റെ പിടലി വേദന, ഇട്ടിയവരുടെ തൊണ്ടവേദന, മറിയാമ്മയുടെ കടഭാരം, ഇന്ന് വേണ്ട ഈ വിഷയങ്ങൾ കൊണ്ട് അങ്ങ് നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് കർത്താവിനറിയാം. കാരണം നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിറഞ്ഞു നിൽക്കിയായോണ്ട് കർത്താവിനറിയാം. വെറുതെ പ്രാർത്ഥനയും ടൈം വേസ്റ്റ് ചെയ്യും. സോ കർത്താവ് പറഞ്ഞ ആദ്യം എന്ത് ചെയ്യണം? സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ. അപ്പോഴും നമ്മുടെ ചിന്ത, നമ്മൾ വേണമെങ്കിൽ അത്രയും വരെ ചിന്തിക്കും, ദൈവത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു, ദൈവം വലിയവനാണ്, ദൈവം ഉന്നതനാണ്, പിന്നെ നമുക്ക് എന്നാ പറയാം, എന്റെ വിഷയങ്ങളൊക്കെ പറയാം. ഉടനെ നമ്മൾ അവിടെ വരുന്നത് കർത്താവ് പറഞ്ഞു, മോനെ നിൽക്കുന്നു, വെയിറ്റ് ചെയ്യ, വെയിറ്റ് ചെയ്യ്, നിന്റെ പ്രശ്നം എന്നാ ഞാൻ പറയാം. നീ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നു, നിന്റെ ആവശ്യങ്ങൾ, നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ബന്ധുക്കളുടെ ആവശ്യങ്ങൾ, ഇതിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി നിൽക്കുക നിന്റെ ചിന്ത മുഴുവൻ. എന്റെ അടുത്ത് വരുമ്പോഴെങ്കിലും മോനെ ഒന്ന് വെയിറ്റ് ചെയ്യ പ്ലീസ്. ആദ്യം നിന്റെ ചിന്തകളൊന്ന് മാറി, നീ ഒന്ന് സ്വസ്ഥമാക്കി, ഒന്ന് റിലാക്സ് ചെയ്യ. ഞാനിവിടെ ഇല്ലേ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്? ജസ്റ്റ് റിലാക്സ്. ഞാൻ പറയട്ടെ സൗരങ്ങൾ, നമ്മൾ ഈ നമ്മുടെ ചിന്തകൾ, ഈ ഭാരങ്ങളും എല്ലാം കൂടെ തല വെച്ച് ഇങ്ങനെ ഹെർക്കുലീസ് നിൽക്കുന്ന പോലെ നിൽക്കുക. കർത്താവ് പറയാണ്, മോനെ റിലാക്സ്. അതുകൊണ്ട് കർത്താവ് ആദ്യം പറഞ്ഞേ, നമുക്കറിയുന്ന വാക്യ Matthew 6:33, ആദ്യം അവന്റെ രാജ്യം അന്വേഷിക്കണം, അവന്റെ നീതി അന്വേഷിക്കണം. അതോടുകൂടി ഇതൊക്കെ നിങ്ങളുടെ നീഡ്സ് ഒക്കെ അതോടുകൂടി മീറ്റ് ചെയ്യപ്പെടുമെന്ന്. അപ്പൊ നമ്മൾ ഈ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള ഓട്ടത്തിലാ. കർത്താവ് പറയാ, ജസ്റ്റ് വെയിറ്റ്, ജസ്റ്റ് റിലാക്സ്. ഈ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള ഓട്ടം നിങ്ങളൊന്ന് അവസാനിപ്പിച്ചിട്ട് എന്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുക. ആദ്യം അവന്റെ രാജ്യം അന്വേഷിക്കണം. അവിടെ ഈ പ്രാർത്ഥനയുടെ റിലവൻസ് എന്താണ്? നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ. ഞാൻ പറയട്ടെ സോരങ്ങളെ, ഒരു റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ആവശ്യമായിരിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ വ്യത്യാസം നമുക്ക് ആവശ്യമായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ആവശ്യമായിരിക്കുക. നമ്മുടെ ചിന്തകളിൽ ഒരു വ്യത്യാസം ആവശ്യമായിരിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ധ്യാനിക്കുവാൻ, ദൈവത്തെ ചിന്തിക്കുവാൻ, ദൈവത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കുവാൻ, വചനം ചിന്തിക്കുവാൻ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഹൃദയം സമാധാനം കൊണ്ട് നിറയും. രണ്ട്, നമ്മുടെ നീഡ്സും മീറ്റ് ചെയ്യപ്പെടും. ആദ്യം ദൈവത്തെ കുറിച്ചുള്ള ചിന്ത, നിന്റെ നാമം മഹത്വീകരിക്കപ്പെടണം, അതാ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. ഒരാൾ പറഞ്ഞു, ഇതിനേക്കാളും വലിയ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കണം. എല്ലാവരും ഈ കർത്താവിനെ മഹത്വപ്പെടുത്തണം. മുഴുഭൂമിയിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തെ മഹത്വപ്പെടുന്ന ഉയരണം എന്ന് ചിന്തിച്ചു നോക്കിയേ ഈ സർവഭൂമിയിൽ എല്ലാവരും. ഞായറാഴ്ച രാവിലെ തന്നെ എനിക്ക് വരുമ്പോൾ സന്തോഷം, എന്നറിയാം, ഒത്തിരി പേരെ വഴി കാണാം, ബൈബിളുമായിട്ട് പോകുന്നവര്, എന്നാ ചില സ്റ്റിക്കർ ഒട്ടിച്ച് പോകുന്ന ആൾക്കാർ, ഇത് കാണുമ്പോൾ സന്തോഷമില്ല നിങ്ങൾക്ക്? ഉണ്ടോ? റിയലി? എനിക്ക് ഭയങ്കര സന്തോഷമായി സൺഡേ വരുമ്പം. അപ്പൊ ഞാൻ തിരിച്ചറിയാണ്, ഞാൻ വിചാരിക്കുന്നത് ബാംഗ്ലൂരിൽ ആരും ഇല്ലെന്നാ. പക്ഷെ വഴിയിലൊക്കെ പല ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാ. ഇന്ന് ഈ ഞായറാഴ്ച ദിവസം അനേക സ്ഥലങ്ങളിൽ ഒരുപോലെ കർത്താവിന്റെ മഹത്വം ആഘോഷിക്കപ്പെടും. അവിടെ സംഗീതം, let us magnify the Lord. കർത്താവിനെ നമുക്ക് എന്ത് ചെയ്യാം? വരുവീൻ, നാം ഒന്നിച്ചേർന്ന് എന്ത് ചെയ്യാം? യഹോവയെ മഹിമപ്പെടുത്തുക. Let us magnify the Lord. ഇനി കുറച്ചുകൂടെ പറയാം, അതിനുവേണ്ടിയാ സൃഷ്ടിച്ചേ. എന്തിനാ സൃഷ്ടിച്ചേ? കുറെ പഴങ്കഞ്ഞിയും കുടിച്ച്, കുറെ ഉരുളക്കിഴങ്ങ് തോരനും കഴിച്ച് ജീവിക്കാൻ വേണ്ടി അല്ല സൃഷ്ടിച്ചത്. കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി, കുറെ വലിയ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ല സൃഷ്ടിച്ചത്. The purpose, ദൈവത്തെ മാഗ്നിഫൈ ചെയ്യുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ഓ, അതുകൊണ്ടാണ് ഞാൻ ഈ സൺഡേ ദിവസം കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രിവിലേജ് ആയിട്ട് കരുതുക. എന്താ? എന്നെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം, പ്രധാനപ്പെട്ട ഉദ്ദേശം ഫുൾഫിൽ ചെയ്യുക. എപ്പോഴാ? ഞാൻ ഈ പാട്ടൊക്കെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ. കാരണം എന്താ? വെസ്റ്റ് മിനിസ്റ്റർ കാറ്റിക്കിസം പറയുന്നു, ഇതിരിക്കുന്ന എങ്ങനെയാ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങനെ അവനെ എൻജോയ് ചെയ്യുവാനുമായിട്ടാ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ടു ഗ്ലോറിഫൈ ഗോഡ് ആൻഡ് ടു എൻജോയ് ഹിം ഫോർ എവർ. കുറച്ചുകൂടെ പറയാമെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ കൂടി ആ മനുഷ്യനെ ഉണ്ടാക്കിയത്. തേജസ്സും ബഹുമാനവും അണിയിച്ചവനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ. മറ്റ് സകല സൃഷ്ടിക്കും ദൈവ മഹത്വം വെളിപ്പെടണം. ദൂതന്മാര് പോലും അതിന്റെ മുമ്പിൽ ആശ്ചര്യത്തോടു കൂടി നിൽക്കുക. അവർ കുനിഞ്ഞു നോക്കിയാണെന്നാ പറഞ്ഞു. എന്താ, എന്തായി സുവിശേഷം? വീണ്ടും ദൈവം, വീണുപോയ മനുഷ്യനെ, പാപിയായ മനുഷ്യനെ, തകർന്നുപോയ മനുഷ്യനെ, പിശാചിന്റെ അടിമയായ മനുഷ്യനെ, അവനെ വീണ്ടും ദൈവമഹത്വത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക. ദൂതന്മാര് പോലും ആശ്ചര്യപ്പെട്ട് നോക്കുക, വീണുപോയവനല്ല ഇത്, പിശാചിന്റെ കൺട്രോളിൽ ഇത്ര നാളും കിടന്നവൻ. അവനിപ്പോ എന്ത് ചെയ്യുക? ഒന്ന്, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. രണ്ട്, ദൈവത്തിന്റെ മഹത്വം അവന്റെ ജീവിതത്തിലൂടെ പ്രകാശിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ എന്തിനാണോ സൃഷ്ടിച്ചത് അതിന്റെ ഉദ്ദേശം ഫുൾഫിൽ ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സ്തുതിപ്പിലൂടെ, കർത്താവിന് മഹത്വം കൊടുക്കുന്നതിലൂടെ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് മാത്രം മതിയോ? മതിയോ സ്വരങ്ങളെ? മുഴുഭൂമിയും ഭൂമിയിലുള്ള എല്ലാവരും എന്തു ചെയ്യണം? ഈ കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ താല്പര്യം. അതാ ഈ ഭൂമിയിലുള്ള എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതിനുവേണ്ടിയാ സൃഷ്ടിച്ചത്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ ഈ സൃഷ്ടി വ്യർത്ഥമായി പോയി. മുഴു മനുഷ്യനും ദൈവത്തെ മഹത്വപ്പെടുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടി വ്യർത്ഥമായി പോയി. അങ്ങനെ വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. ആ സീരിയസ്നെസ്സോടുകൂടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, ദൈവമേ ഈ മുഴു ഭൂമിയിലുള്ള എല്ലാവരും നിന്നെ മഹത്വപ്പെടുത്തണം. അങ്ങനെ മഹത്വപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത വാക്യം കൊണ്ടാ, നിന്റെ രാജ്യം വരണം. ദൈ കിങ്ഡം കം. ദൈവത്തിന്റെ രാജ്യം വരുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ മുഴു ഭൂമിയിലുള്ള ആൾക്കാരും ദൈവത്തെ എന്ത് ചെയ്യുള്ളൂ? മഹത്വപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, ദൈ കിങ്ഡം കം, നിന്റെ രാജ്യം വരണം. നിന്റെ രാജ്യം വരണം, നിന്റെ രാജ്യം വരണം എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്നറിയോ? വേറൊരു രാജ്യം ഉണ്ട് ഇവിടെ. ആ രാജ്യത്തിൽ നിന്ന് നമ്മൾ ഈ രാജ്യത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. ആ രാജ്യത്തിൽ നിന്ന് ഈ രാജ്യത്തിലേക്ക് ഒന്ന് ജനിക്കണം. എന്താ മറ്റൊരു രാജ്യം ഉള്ളത്? വായിക്കാം കൊളോസ്യൻസ് ചാപ്റ്റർ 1, കൊളോസ്യ ലേഖനം 1-ാം അധ്യായം. അതിന്റെ 13-ാം വാക്യം വായിക്കാം. കൊളോസ്യർ 1:13. കണ്ടോ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് എവിടെയോട്ടാക്കി വെച്ചു? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഒന്ന്, നമ്മുടെ സ്തോത്രം എങ്ങനെയായിരിക്കണം? ഇങ്ങനെ സ്തോത്രം ചെയ്യണ്ടേ? ഇങ്ങനെ നന്ദി പറയണ്ടേ? സന്തോഷത്തോടെ വേണം. ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്താണെന്നറിയോ? അവന്റെ സന്തോഷമാ. കർത്താവിങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്നാ തിരുവേദന പറയുന്നേ. അപ്പോൾ ഒരു വിശ്വാസിയെ കാണുമ്പോൾ അവൻ എങ്ങനെയുള്ളവനായിരിക്കണം? സന്തോഷമുള്ളവനായിരിക്കണം. ഒരു ദിവസം പറഞ്ഞു, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ഇവനെ ഒരു മിസറബിൾ ക്രിസ്ത്യൻ ആക്കുക എന്നുള്ളതാ. മിസറബിൾ ക്രിസ്ത്യൻ, എന്തേലും വിഷയങ്ങളൊക്കെ ഇവന്റെ അകത്തുകൊണ്ട് ഇടും. വിഷയങ്ങളുടെ കുഴപ്പമല്ല, പ്രശ്നങ്ങൾ വരുന്നല്ല കുഴപ്പം, പക്ഷെ ഇതിന്റെ അകത്ത് ഇവൻ ഇങ്ങനെ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ദുഃഖിച്ച് എന്നാ ഉണ്ട് വിശേഷം? ഓ, എന്നാ പറയാനാ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കണ്ടു. ഞാൻ ഹെബ്ബാളൊരു സ്ഥലത്ത് പോയിരുന്നു. ഞാൻ കണ്ടപ്പോഴൊക്കെ ആ സഹോദരൻ ഭയങ്കര ജോയ്ഫുള്ളാ. ബ്രദർ കം, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ ആ സന്തോഷവും, സി, ഞാൻ പറഞ്ഞ എക്സ്പ്രഷൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും, പേഴ്സണാലിറ്റി അനുസരിച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞത്, എന്ത് പേഴ്സണാലിറ്റി ആണെങ്കിലും മുഖത്തൊരു സന്തോഷം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു. ഒരു പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ആയിരിക്കും ചിലർ. അവർ ചിലപ്പോൾ ചിലരുടെ കൂടുതൽ ആ ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ് ആ എന്നൊക്കെ പറയും. പക്ഷെ വേറെയൊക്കെ അത്ര എക്സ്പ്രസീവ് അല്ലായിരിക്കും. പക്ഷെ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. സൗരങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളല്ല ഇവിടുത്തെ വിഷയം. പിശാജ് നമ്മുടെ ചിന്തകളിൽ വന്ന് പറയുകയാണ്, എന്താണെന്നറിയോ പ്രശ്നം വരും? എന്നെ പറഞ്ഞറിയോ, ദൈവത്തിന് നിന്റെ കാര്യത്തിൽ താല്പര്യമില്ല. ദാറ്റ് ഈസ് എ ലൈ. ഗോഡ് ലവ്സ് യു. നമ്മൾ എല്ലാവരോടും പറയും, എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുക, പക്ഷെ വിശ്വസിക്കാത്തൊരു കാര്യം. അതെന്താ? നമ്മൾ എല്ലാവരോടും പറയും ഗോഡ് ലവ്സ് യു, ആരെ കണ്ടാലും പറഞ്ഞു, പക്ഷെ വിശ്വാസം ഇല്ലത്. നമുക്ക് വിശ്വാസം ഇല്ലാത്തൊരു കാര്യമാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു ചിന്ത ഉണ്ടെ തന്നെ നമ്മുടെ ഉള്ളിൽ സന്തോഷം വരും. എന്താ? എന്നെ സ്നേഹിക്കുന്നെന്ന്. ആര് സ്നേഹിക്കുന്നെന്ന്? സ്വർഗസ്ഥനായ പിതാവ് എന്നെ സ്നേഹിക്കുന്നെന്ന്, എന്നെ ശ്രദ്ധിക്കുന്നു. സ്നേഹിക്കാന്ന് എന്റെ അർത്ഥം എന്നാ? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടും. സ്നേഹം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടും. ഇനി മുതൽ ഗോഡ് ലവ്സ് യു എന്ന് ആരോടും പറയരുത്, ഇടക്കിടക്ക് പറയണം ഗോഡ് ലവ്സ് മീ. ദൈവം എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. എന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. എന്റെ എല്ലാ പ്രശ്നങ്ങളും ശ്രദ്ധയുണ്ട്. എല്ലാം ഞാനടുത്ത് വായിച്ചു. ഒരു ദിവസം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഈ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടിച്ച് അവരെ ആമത്തിലിട്ട് പൂട്ടി അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് അവരെ കർത്താവിനെ സ്തോത്രം ചെയ്ത് പാടി കർത്താവിനെ സ്തുതിച്ചു. ഇതൊരു വീഡിയോ എടുക്കണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു. ഇതൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് കാണായിരുന്നു ഈ സംഭവം. അടികിട്ടി ദേഹം മുഴുവൻ അടിച്ച് കീറി അകത്ത് പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേന് അർദ്ധരാത്രിയായപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആരാണെന്ന് പൗലോസ് വന്നു കാണും. പൗലോസ് പറഞ്ഞ ശീലാസ് എഴുന്നേക്ക് ബാ, അർദ്ധരാത്രി സ്തോത്രം ചെയ്യാനുള്ള സമയമായി. രണ്ടുപേരും കൂടെ തടവുകാർ മുഴുവനും കേട്ടുകൊണ്ടിരുന്നു എന്നാ പറഞ്ഞേ. അപ്പൊ തടവുകാർ മുഴുവൻ കേൾക്കണമെങ്കിൽ എന്തൊച്ചല്ലായിരിക്കും ഒരു പാടിയേ. നമ്മുടെയൊക്കെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ, അവർ തടവുകാർ മുഴുവൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവര് ഒത്തിരി പേര് ചെങ്ങല കിലുക്കി, എന്തെങ്കിലും ആയിക്കോട്ടെ, ചെങ്ങല കിലുങ്ങിയോ എന്ന് എനിക്കറിയാൻ മേല. ഞാൻ വിചാരിക്കുന്നത് ആ ഭാവനയൊക്കെ നല്ലതാ. ഞാൻ വിചാരിക്കുക, ചെങ്ങലയൊക്കെ കിലുക്കി അടിക്കാൻ പറ്റാത്ത കൈയൊക്കെ ഒരു അടിച്ച് കർത്താവിന്, അങ്ങനെയുള്ളടത്തെ ഭൂകമ്പം ഉണ്ടാവുള്ളൂ, അങ്ങനെയുള്ളടത്തെ ബന്ധന വഴിയുള്ളൂ, അങ്ങനെയുള്ളടത്തെ കാരാഗ്രഹ പ്രമാണി വിടുവിക്കപ്പെടുള്ളൂ. ഇത് ഈ ബന്ധന വഴിയാത്തതും ഈ ഭൂകമ്പം ഉണ്ടാകാത്തതിന്റെ കാരണം നമ്മൾ അതിനേക്കാളും വലിയ കരച്ചിലാ. സ്വരങ്ങളെ, പിശാച് ചെയ്യുന്നത് മിസറബിൾ ക്രിസ്ത്യനാക്കുക. നമ്മുടെ പല ചിന്തകളും നമ്മുടെ തലയ്ക്കകത്ത് കൊണ്ടിട്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, എനിക്കതില്ല, എനിക്ക് ഇങ്ങനെയായിപ്പോയി. ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങളും കൂടിയാണ് കാരണം. അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ വിശ്വാസിയായാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. ഈ സുവിശേഷം കേൾക്കുന്നുണ്ടേ കുഴപ്പം, പ്ലീസ് ഡോണ്ട് ഹിയർ ദാറ്റ്. നിങ്ങൾ വിശ്വാസിയായാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ആരെങ്കിലും ഒക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ആ സുവിശേഷം, ദാറ്റ് ഈസ് നോട്ട് ദ ഗോസ്പൽ. സുവിശേഷം മുഴുവൻ പ്രതികൂലങ്ങളുടെ നടുവിൽ വളർന്നു വന്ന സുവിശേഷം. റോമൻ ചക്രവർത്തിമാർ പലരും വന്നു, നീറോ വന്നു, ഒത്തിരി ആൾക്കാർ വന്നു. അതിന്റെ നടുവില് രക്തസാക്ഷികളുടെ പുഴയൊഴുകി, രക്തപ്പുഴ ഒഴുകി. അതിന്റെ നടുവിൽ വളർന്നു വന്ന സുവിശേഷം, അല്ലാതെ പ്രശ്നങ്ങളില്ലാതെ വളർന്ന അല്ല സുവിശേഷം. പ്രശ്നങ്ങളില്ലാതെ വളർന്ന അല്ല, അവർക്ക് എന്നും പ്രശ്നമായിരുന്നു. പക്ഷേ പ്രശ്നത്തിന്റെ നടുവിൽ നിങ്ങൾ ആക്സ് വായിക്കണം. ഓ, എനിക്ക് ആക്സ് വായിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ കോരിത്തിരിക്കുക. കാരണം എന്തറിയോ, ആക്സ് വായിക്കും, അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അതിന്റെ അകത്ത് മുഴുവൻ അവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചു, അവർ സന്തോഷിച്ചു, അവർ ഒരുമിച്ച് കർത്താവിനെ പാടി പുകഴ്ത്തി ഒരുമിച്ച്. കാരണം എന്തറിയോ, ഒന്നുമില്ലെന്ന് അവർക്ക്, കൊള്ളമെല്ലാം വിറ്റു, ഒരുമിച്ച് കൂടി. ആ പാടെ പാട്ടുണ്ട്, ഇപ്പം സ്തോത്രമുണ്ട്, സുവിശേഷ വേലയുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ദേ വെർ ഹാപ്പി ക്രിസ്ത്യൻസ്. പക്ഷെ ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയ സ്വരങ്ങളെ, മിസറബിൾ ക്രിസ്ത്യനെ കൊണ്ട് നിറഞ്ഞിരിക്കുക. പിശാചിനറിയാം, ഇവനെ ഇട്ട് കറക്കിയാൽ, ഇവനെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കിയാൽ ഈ അയലോകക്കാരനെ മാനസാന്തരപ്പെടുകയല്ല. കാരണം അറിയോ, ഇവൻ വിശ്വാസിയായിട്ട് ഇവന്റെ അവന്റെ മുഖം കണ്ടോ, അവൻ ഈ പരുവത്തി ഇരിക്കുക, പിന്നെ ഇനി ഇവന്റെ കൂടെ പോയിട്ടുന്ന കാര്യം. ഇതാ പിശാചിന്റെ തന്ത്രം, ഒരുത്തനെ അവന്റെ പ്രശ്നങ്ങൾക്കകത്തിട്ട് കറക്കി അവന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി, അതോടുകൂടെ എന്റെ സാക്ഷ്യവും പോയി, അതുകൊണ്ട് മറ്റവൻ രക്ഷിക്കപ്പെടത്തില്ല. നേരെ മറിച്ച്, നമ്മൾ നേരത്തെ ഒരു പാട്ടിൻ്റെ അത് പാടിയിരുന്ന ആ ഒരു വരി, പ്രശ്നമൊക്കെ വന്നാലും കുഴപ്പമില്ല, അതിന്റെ നടുവിൽ നിന്റെ കൃപയുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണ് സഹോദരങ്ങളെ പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്ന ദൈവകൃപ, അത് നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്നേ, എന്തിനാ ഈ പാട്ട് പാടുന്നേ? നമ്മൾ വീണ്ടും തിരിച്ചറിയണം, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. ഞാൻ ആരാ? ഞാൻ ഒരു ദൈവ പൈതല, ഞാൻ സകലത്തിന്റെയും അവകാശിയ, പിതാവിന്റെ സ്നേഹഭാചനമാ ഞാൻ, യേശു കർത്താവിന്റെ നോട്ടം എപ്പോഴും എന്റെ എന്നില്ല. ഞാൻ ദൈവത്തിന്റെ ഡിയറാ ഞാൻ, ദൈവത്തിന്റെ ഡിയർ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട വ്യക്തിയാ ഞാൻ. ഈ ചിന്തകളിൽ വേണം ജീവിക്കാനായിട്ട്. പ്രശ്നമുണ്ടെന്ന് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഈ ചിന്തകളിൽ ജീവിക്കുന്ന, നന്മയ്ക്കായി എല്ലാം വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ അറിയാതെ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദമുയരും. അത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജിൽ നമ്മെ ആക്കി വെച്ചു. റെസ്ക്യൂഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. ഇതിന്റെ വാല്യൂ മനസ്സിലാകുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാവോ, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു വാക്യം കൂടെ വായിച്ചു നിങ്ങൾ, ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സ് 18, അപ്പോസ്തല പ്രവർത്തനം 26 അധ്യായം അതിന്റെ 18 വാക്യം.
ആ
കേട്ടോ, പൗലോസ് സാക്ഷ്യം പറയുക, എന്താണ്? അവർക്ക് പാപമോചനം, എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശം, പിന്നെ അവരുടെ കണ്ണു തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിക്കുവാനും ഞാൻ നിന്നെ അയക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൗലോസിനെ ദൈവം അയച്ചപ്പോ പറയുകയാണ്, അവർ ഇരുട്ടിലാണ്, അവർ പാപത്തിലാണ്, അവർ സാത്താന്റെ അധികാരത്തിലാണ്. മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത എല്ലാവരും സാത്താന്റെ അധികാരത്തിലാണ്. പണ്ടവിടെ ഞാൻ വായിച്ചു, രക്ഷിക്കപ്പെടാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒത്തിരി പേര് പറഞ്ഞത് നമ്മൾ അവരെയും കൂടെ രക്ഷിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഒത്തിരി പേര് വിവാഹം കഴിക്കുന്നുണ്ട്. അവരെയും കൂടെ ഇപ്പൊ ഒരാൾ പറഞ്ഞു, കുഴപ്പമില്ല, ഒരു നല്ലൊരു അമ്മയ്യപ്പനെ കിട്ടും, പിശാചിനെ എന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ ശരിയാ, രക്ഷിക്കപ്പെടാത്ത എല്ലാവരും പിശാചിന്റെ അധികാരത്തിന്റെ കീഴില. ഇത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം പിശാചിനെ ഇഷ്ടപ്പെടത്തില്ല. രക്ഷിക്കപ്പെടാത്ത എല്ലാവരും പിശാചിന്റെ അധികാരത്തിന്റെ കീഴില. They are under the control of Satan. This is a truth. അവരുടെ ചിന്തകൾ പിശാചിന്റെ ചിന്തകളാ. പിശാചിന്റെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഏറ്റവും വലിയ കൊലപാതകം ചെയ്യുന്നല്ല, ഏറ്റവും വലിയ കൊലപാതകം ഒന്നും വേണമെന്നില്ല. ദൈവത്തിന് വിരോധമായിട്ട് ഉയർന്നു പോകുന്ന ചിന്തകൾ, ദൈവത്തിനെതിരായിരിക്കുന്ന കാര്യങ്ങൾ, അത് കൊലപാതകമായിരിക്കണമെന്നില്ല. പ്രിയ സഹോദരങ്ങളെ, വായിച്ചു എഫേസ്യ ലേഖനം, എഫേഷ്യൻസ് ചാപ്റ്റർ 2 2:2. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും മുൻപേ ഉള്ള കണ്ടീഷൻ പറയാം. നമ്മുടെ മുമ്പേ ഉള്ള കണ്ടീഷൻ എന്താണ്? ഈ ലോകത്തിന്റെ കാലഗതിയെയും പിന്നെ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും എന്ത് ചെയ്തു? അനുസരിച്ച് നടന്നു. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആരെ അനുസരിച്ച് നടന്നേ? പിശാചിനെ അനുസരിച്ച് നടന്നേ. അടുത്ത വാക്ക് എഴുതിയിരിക്കുകയാണ്, 3 അതിന്റെ റിസൾട്ട് എന്താണെന്ന് എഴുതിയിരിക്കുക, എന്താ? ജഡമോഹങ്ങളിൽ നടന്നു, ഉണ്ടോ? ഈ പിശാചിന്റെ കൺട്രോളിൽ നടക്കുന്ന ആളുടെ പ്രത്യേകത പറയാണ്, ജഡമോഹങ്ങളിൽ നടന്നു. ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ഇൻഡൾജിങ് ദ ഡിസയേഴ്സ് ഓഫ് ദ ഫ്ലഷ് ആൻഡ് ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥം. പേടിക്കണ്ട, കൺട്രോൾ ആരുണ്ട്? പിശാചെ കൺട്രോൾ ചെയ്യുന്നേ. ദൈവവൈതലിന്റെ പ്രത്യേകത, അവന്റെ ഓരോ കാര്യങ്ങളിലും അവൻ ദൈവത്തോട് ചോദിക്കും. അതാ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവന്റെ ഓരോ കാര്യങ്ങളും ദൈവത്താൽ നിയന്ത്രിക്കപ്പെടും. അവന്റെ തീരുമാനങ്ങൾ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടും. അവന്റെ താല്പര്യങ്ങളൊക്കെയും അവൻ ദൈവത്തിന് സമർപ്പിക്കും. അവന്റെ എല്ലാ കാര്യങ്ങളിലും യേശു കർത്താവായിരിക്കും. ഇതാ ദൈവരാജ്യം. മറ്റേത് പിശാചിന്റെ രാജ്യം. പിശാചിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ചെയ്യണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതാണ് പിശാചിന്റെ രാജ്യം. അത് ചിലർക്ക് കൊലപാതകമാണ്, വീരപ്പൻ കൊലപാതകം. ചോട്ട ആൾക്കാർക്ക് അത് ബ്രിഗേഡ് റോഡിൽ കിടന്ന് കറങ്ങി അവിടുത്തെ പബിന്റെ അകത്ത് കയറി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഡിപെൻസ്. നമ്മുടെ മനസ്സിന് തോന്നിയതുപോലെ, ഇഷ്ടമുള്ളതുപോലെ, എന്റെ സ്വന്തം താല്പര്യങ്ങൾ, എന്റെ സ്വന്തം സുഖങ്ങൾ, എനിക്ക് ഇഷ്ടതുപോലെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദേ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സൈറ്റൻ. പിശാചൻ രാജ്യത്തില്ല. പിശാചൻ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. പക്ഷേ ഇതിരിക്കുകയാണ്, കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. സ്വരങ്ങൾ, ഈ ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവരെല്ലാം റച്ചഡ് കണ്ടീഷനില്ല. ഈ ഇഷ്ടമുള്ള പോലെ ജീവിച്ചിട്ട് അവരെ നിങ്ങൾ അടുത്തറിഞ്ഞു നോക്കിയാൽ അവരൊക്കെ ശൂന്യതയിലാ ജീവിക്കുന്നത്, ഹൃദയം ശൂന്യമാ. ഈ ശൂന്യമായ ഹൃദയം നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങൾ ചെയ്യുക. ശമര്യാക്കാരി സ്ത്രീ, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നിട്ട് അവൾ തൃപ്തിയായില്ലെന്ന്. ഈ 5 ഭർത്താക്കന്മാർക്കും അവളെ തൃപ്തിപ്പെടുത്താൻ കഴിയാഞ്ഞതുകൊണ്ട് 6th കൂടെ അവൾ കൂടി, എന്നിട്ട് അവൾ തൃപ്തിയല്ല, ശൂന്യതയാ ഹൃദയത്തില്. ഈ ലോകത്തില് ഏതിന്റെ പുറകെ പോയാലും അവസാനിക്കുന്നത് ശൂന്യതയിലാ. ശൂന്യതയില്ല. എത്ര അധികാരമുണ്ടെങ്കിലും ശൂന്യത. നിങ്ങൾ അധികാരികൾ ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. എന്തിനാ ഇത്ര ഇത്രയും പാർട്ടി മാറുന്ന ആൾക്കാര്? ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്രയും പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ഇന്ന് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ അടുത്ത ദിവസം ജനതാദൾ, അടുത്ത ദിവസം ബി ജെ പി എന്ന് വീണ്ടും കോൺഗ്രസ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? ഒറ്റ റീസണേ ഉള്ളൂ, അധികാരം കിട്ടാനായിട്ട്. ശൂന്യത ഹൃദയത്തില്, തൃപ്തിയില്ല ഹൃദയത്തില്. ഈ അധികാരം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ദേ ആർ റിച്ചഡ് പീപ്പിൾ, ദേ ആർ റിച്ചഡ് റിച്ചഡ്. പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര്. ഇത് 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 കടലിലെ വെള്ളം പോലെയാ, എത്ര കുടിച്ചാലും. പണ്ടൊരു ബിസിനസ്സുകാരൻ പറഞ്ഞു, ഈ അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാ നിങ്ങൾ ഇത്രയും സമ്പന്ന, ഇത്രയും കാശുണ്ടാക്കിയത് എങ്ങനെയാ? അദ്ദേഹം പറഞ്ഞ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്നോട് തന്നെ പറയും, ഒരു കുറച്ചും കൂടെ വേണം. എന്താ? ഒരു കുറച്ചും കൂടെ വേണം. ഇടക്കിടയ്ക്ക് ഇത് പറഞ്ഞോണ്ടിരിക്കും, ഇത്രയും പോരാ, ഇച്ചിലൂടെ വേണം. നമ്മുടെ തൃപ്തിയില്ലെന്ന് ഹൃദയത്തില്, തൃപ്തിയില്ല. ഇതാ ഇരുട്ടിന്റെ രാജ്യം, ഇതാ പിശാചിന്റെ അധികാരം. വചനം പറയുകയാണ്, കരുണാസമ്പന്നായ ദൈവം നമ്മുടെ അവിടുന്ന് റെസ്ക്യൂ ചെയ്തു. റെസ്ക്യൂ മിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റെസ്ക്യൂ ചെയ്തു. അവിടുന്ന് എന്ത് ചെയ്തു? ആ പിശാചിന്റെ അധികാരത്തിന് വിടുവിച്ച് എവിടെയാക്കി വെച്ചു? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. എന്താ ആ രാജ്യത്തിന്റെ പ്രത്യേകത? എന്താ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഇതിനു വേണ്ടി ആ മനുഷ്യൻ ഓടി നടക്കുന്നത്. എന്തൊക്കെയാ വേണ്ടത്? ഒന്ന് വേണ്ട സന്തോഷം, രണ്ടാമത് വേണ്ടത് എന്താ? സമാധാനം. ഇതിരണ്ടും മതി. പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ തരുന്ന ആദ്യത്തെ ദാനമാ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തോടുള്ള സമാധാനം. അതുകൊണ്ട് തന്നെ മനുഷ്യരോടുള്ള സമാധാനമായി, ഹൃദയത്തിനകത്ത് സമാധാനമായി. ഒന്നാമത്തെ കാര്യം അതാ, സമാധാനം, ദൈവീക സമാധാനം. രണ്ട്, ഏത് പ്രശ്നങ്ങളുടെയും നടുവിൽ സമാധാനം ഉണ്ടോ? ഏത് പ്രശ്നങ്ങളുടെയും നടുവിൽ സമാധാനം, സമാധാനം. ദൈവത്തിന് മാത്രം, ദൈവത്തിന്റെ രാജ്യത്തിലുള്ളവന്റെ മാത്രം പ്രത്യേകതയാ. ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിലും ഒരു സമാധാനം. രണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവരാജ്യത്തിൽ മാത്രമുള്ളവന്റെ പ്രത്യേകതയാ. വെറുതെയുള്ള സന്തോഷമല്ല, ആ സന്തോഷം കിച്ചിരി കഴിയുമ്പോൾ നിൽക്കും. ഈ എന്നാ January 1 നിങ്ങളൊരു, ഇവിടെ എനിക്ക് തോന്നുന്നു നേഴ്സുമാരൊക്കെ ഒത്തിരി പേരുണ്ട്, അപ്പൊ അവർക്കറിയാം. January 1 ഒരു 12 മണി കഴിഞ്ഞ് 1 മണി 2 മണി മുതലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് ബാംഗ്ലൂരിൽ ഉണ്ടാകുന്നത്. അറിയാം നിങ്ങൾക്ക്? ഏറ്റവും വലിയ സന്തോഷം 12 മണിക്ക് ഇവനെ കാണുമ്പോ നമ്മള് എന്നെ വിചാരിക്കും, നമ്മളെ കണ്ട് കാറി കൂവി പോകുന്നവൻ 4 മണിയാകുമ്പോഴത്തേന് ഇങ്ങനെ കിടക്കുക. അവന്റെയും സന്തോഷം പോയി, അവന്റെ വീട്ടുകാരുടെ സന്തോഷം പോയി, മൊത്തത്തിൽ പോയി, എല്ലാം തീരുക. ഇതാ പിശാചിൻ രാജ്യത്തിന്റെ പ്രത്യേകത. കുറച്ച് സമയം സന്തോഷമാ, അവനെ കാണുമ്പോ നമ്മൾ പറയത്തില്ലേ, നമുക്കൊരു വാക്കുണ്ട്, അടിപൊളി. നെല്ല് കട ചെന്നപ്പോ പറഞ്ഞു, സാറേ അടിപൊളി കപ്പയെ കൊണ്ടുപോകണം പറഞ്ഞു. ഞാൻ നോക്കി ശോഷിച്ചിരിക്കുന്ന 4 കഷ്ണം അടിപൊളി. ഞാൻ പറഞ്ഞത് പ്രിയ സഹോദരങ്ങളെ, ഈ മനുഷ്യരെല്ലാം എന്തിലൊക്കെയോ സന്തോഷിക്കാൻ നോക്കുക, പക്ഷെ അതിന്റെ അവസാനം നിരാശയിലും ദുഃഖത്തിലും. പക്ഷെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, അവന്റെ പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, അതിന്റെ നടുവിലും ഒരു സന്തോഷമുണ്ട്. അതിനപ്പേര പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം. സഹോദരങ്ങളെ, ഇനി ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ഹൃദയത്തെ തുറന്ന ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ ഒരു വലിയ സന്തോഷം കിട്ടുന്നുണ്ടോ? ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനയുടെ കാര്യമല്ല ചോദിച്ചത്, നിങ്ങൾ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പം ഒരു വലിയ സന്തോഷമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാ. ഏറ്റവും അധികം സന്തോഷിക്കാൻ പറ്റിയ സ്ഥലം എന്നറിയാവോ? ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. സന്തോഷിക്കാൻ പറ്റുമെന്ന്, ഈ കർത്താവിനെ സ്നേഹിക്കുന്ന ഓർക്കുമ്പോൾ, ഈ കർത്താവിന്റെ കൂടെയുള്ളത് ഓർക്കുമ്പോൾ, ഈ കർത്താവിനോട് വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ, അവൻ എന്നോട് ഇടപെടുമ്പോൾ, എന്റെ ജീവിതത്തിലെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ, ഇത്രമാത്രം എന്നെ ശ്രദ്ധിക്കുന്നല്ലോ എന്നറിയുമ്പോൾ, ഞാൻ പറയുന്നത് അവിടെ ഒരു സന്തോഷമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളത് ഇതുവരെ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗസ്ഥനായ പിതാവിനെ ധ്യാനിച്ച്, ഞാൻ ദൈവവേദനാണെന്ന് ചിന്തിച്ച് ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഒരു വലിയ സന്തോഷം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ഒരു വലിയ സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയാ. ഇവിടെ ദൈവരാജ്യത്തിന്റെ കുറിച്ച് എന്റെ ആരംഭം യേശു പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് അറിയാമോ? എന്താ യേശു പറഞ്ഞു? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കും. ഇപ്പൊ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള കാര്യം കർത്താവ് എന്താണ്? മാനസാന്തരം. A change of heart, a change of mind and a change of direction. മനസ്സിന്റെ രൂപാന്തരം, ഹൃദയത്തിന്റെ രൂപാന്തരം, നമ്മുടെ ഡയറക്ഷൻ അല്ലെ, വഴിയുടെ രൂപാന്തരം, മാറ്റം, ഇതാ മാനസാന്തരം എന്ന് പറഞ്ഞാൽ. ഇതില്ലാതെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. നിക്കോദിമോസിനോട് യേശു പറഞ്ഞു എന്താണ്? നീ ശിശുവിനെ പോലെ ആയി തീരുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അവൻ ചോദിച്ചു, ഞാൻ എങ്ങനെയാ പ്രായമായ ശേഷം ജനിക്കുന്ന? എങ്ങനെ? കഴിഞ്ഞ ദിവസം കൃപ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാ, ഞങ്ങളെപ്പോലുള്ള പിള്ളേർക്ക് ദൈവരാജ്യത്തിൽ കിടക്കാൻ എളുപ്പമാണ്, നമുക്ക് വായിച്ചപ്പോ അങ്ങനെ മനസ്സിലായി. പറഞ്ഞു, ഞങ്ങളൊക്കെ കുഞ്ഞായതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം, നിങ്ങളൊക്കെ വലുതായതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റിയായിരുന്നു. ശരിയാ, കുഞ്ഞാകണം, ചിന്തകൾ മാറണം, ഡയറക്ഷൻ മാറണം, ഹൃദയം മാറണം, താല്പര്യങ്ങൾ മാറണം, പോകുന്ന പോക്ക് മാറണം, ഒരു തിരിച്ചിൽ തിരിയണം. അതാ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ. നിക്കോദിമോസിനെ മനസ്സിലായില്ല. അവൻ പറഞ്ഞു, ഞാൻ ഇനി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാൻ പറ്റുമോ? കഥ പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും മാത്രമേ ഒരാൾക്ക് ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് കഴിയുള്ളൂ. ദൈവരാജ്യത്തിൽ കടന്നാൽ കൃത്യം അറിയാൻ പറ്റും. എങ്ങനെ അറിയാമോ? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. അതുകൊണ്ട് കർത്താവ് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഈ ഈ മലയിലെ പ്രസംഗം ആരംഭിക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം, ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ദേ വിൽ എൻ്റർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ആത്മാവിൽ ദരിദ്രരായവർ, ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു. ആത്മാവിലുള്ള ദാരിദ്ര്യം, വെറുതെ ഈ ഭൂമിയിലുള്ള ദാരിദ്ര്യത്തെ കുറിച്ചല്ല പറഞ്ഞത്, ആത്മാവിലുള്ള ദാരിദ്ര്യം. ദൈവമേ, കർത്താവ്, എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ ആത്മാവിലുള്ള ദാരിദ്ര്യം. കർത്താവെ, നിന്റെ അടുക്കലേക്ക് വരാനായിട്ട് എനിക്ക് യോഗ്യതയില്ല. പത്രോസ് പറഞ്ഞ പോലെ, കർത്താവ് എന്നെ വിട്ട് പോകണമേ, ഞാൻ ആ പാപിയാണ് ഞാൻ. പൗലോസ് പറഞ്ഞതുപോലെ, ആ പാപികളിൽ ഞാൻ ഒന്നാമനാ കർത്താവേ, എന്നെ വിട്ട് പോകണമേ. ഇതാ ഇതാ ആത്മാവിൽ ദരിദ്രനാകുക എന്ന് പറഞ്ഞാൽ ഒരു നന്മയും എന്റെ ഉള്ളിലില്ല. നമ്മൾ എവിടെ നിന്ന് കുഴപ്പം? നമ്മുടെ ഏതെങ്കിലും നന്മക്കേറി പിടിക്കും. ഒരിക്കലും ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേന് ഒരു പക്ഷി ഇങ്ങനെ തലയും കുത്തി ഇങ്ങനെ കാലിങ്ങനെ മുകളിലോട്ട് പൊക്കി വെച്ച് ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ അദ്ദേഹം ആ പക്ഷിയോട് ചോദിച്ചു, ആ നീ എന്നെ ഇവിടെ ഇങ്ങനെ കാലും മുകളിലോട്ട് പൊക്കി വെച്ചു, എന്നെ ആകാശം വല്ല ഇടിഞ്ഞു വീഴാൻ പോവാണോ? അപ്പൊ പക്ഷി പറഞ്ഞു, ആകാശം ഇടിഞ്ഞു വീഴുകയാണെങ്കിലും എന്നെ കൊണ്ടാകുന്ന പോലെ എനിക്കൊന്ന് താങ്ങി നിർത്താമല്ലോ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് താങ്ങി നിർത്താമല്ലോ, അതുകൊണ്ട് കാലും പൊക്കി പിടിച്ചിരിക്കുന്നു പറഞ്ഞു. നമ്മളിതുപോലെയാ, എന്തെങ്കിലും നമ്മുടേതായ എന്തെങ്കിലും ഇതിൽക്കേറി നമ്മൾ പിടിക്കും. പലർക്കും ദൈവരാജ്യം അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം അവരുടേതായ നന്മകളിൽ കയറി പിടിക്കുന്നതുകൊണ്ട്, അവരുടേതായ യോഗ്യതകളിൽ കയറി പിടിക്കുന്നതുകൊണ്ട്, അവരുടേതായ പ്രവൃത്തികളിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് കഴിയുന്നില്ല. സഹോദരങ്ങളെ, കടക്കാൻ കഴിയുന്നില്ല. ഒരു യോഗ്യതയും ഇല്ലാത്തതിനുള്ളതാ ദൈവരാജ്യം. അതുകൊണ്ടാണ് പരീശന്മാർക്ക് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ചുങ്കക്കാർക്കും വേശ്യമാർക്കും ഈസി ആയിരുന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ. കാരണം എന്താ? അവർക്കൊരു യോഗ്യതയും പറയാനായിട്ടില്ല, പ്രാർത്ഥിച്ചെന്ന് പറയാനായിട്ടില്ല, ബൈബിൾ വായിച്ചെന്ന് പറയാനായിട്ടില്ല, ഉപവസിച്ചെന്ന് പറയാനായിട്ടില്ല, വിശുദ്ധ ജീവിതം നയിച്ചെന്ന് പറയാനായിട്ടില്ല, ഒന്നും പറയാനായിട്ടില്ല. അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. ആ കയറിക്കോ സ്വർഗരാജ്യത്തിലോട്ട്. ഇതാ സ്വർഗരാജ്യത്തിന്റെ പ്രിൻസിപ്പിള്. എന്തെങ്കിലും യോഗ്യതയുമായിട്ട് അതിന്റെ അതിൽ കയറാൻ പറ്റത്തില്ല. ഒരു യോഗ്യതയും ഇല്ലെന്ന് പറയുന്നവനെ നേരെ വിളിച്ച് അകത്തോട്ട് കയറ്റുന്നതാണ് സ്വർഗരാജ്യം. അതാ പറഞ്ഞു, തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുക, ആത്മാവിൽ ദരിദ്രനായി തീരുക. ഇതാ സ്വർഗരാജ്യത്തിന്റെ പ്രത്യേകത. ആ കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇനി മത്തായിയുടെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായത്തില് 12:28, Matthew 12:28. പൈസ ആരെങ്കിലും കണ്ടോ? ആദ്യ യേശു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമതോടെ പറയുകയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ടിരുന്നപ്പോൾ യേശു പറഞ്ഞു, ദൈവരാജ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു. The kingdom of God has come. Praise the Lord. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ രാജ്യത്തിൽ നിന്ന്. അവിടെ കർത്താവ് പറഞ്ഞത് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നു കളയുവാനായിട്ട് കഴിയത്തില്ല. ഈ പിശാച് ആൾക്കാരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, വിടത്തില്ല അവൻ. നമ്മളെയൊക്കെ വെറുതെ ആലോചിച്ച് നോക്കി, എന്നെ പാടായിരുന്നു. എന്തുമാത്രം ന്യായവാദങ്ങളെ നിരത്തി രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എന്തൊക്കെ പറഞ്ഞു. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ചെല്ലു പറഞ്ഞത് അമ്മ സമ്മതിക്കാമെങ്കിൽ ഞാൻ പോരുക എന്ന് പറഞ്ഞു. എവിടൊക്കെ പിടിച്ചു ഞാൻ കിടന്നോ? ഞാൻ പറഞ്ഞു ദൈവം ശക്തി ഉപയോഗിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം തന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, സുവിശേഷത്തിന്റെ ശക്തി അതാണ്. It is a power unto salvation. സുവിശേഷം രക്ഷയ്ക്കായി ദൈവത്തിന്റെ ശക്തിയാ. ഇത് കേട്ടപ്പോ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടു, അന്നാലും പിടിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ആ പാരമ്പര്യത്തിൽ നിന്ന് എങ്ങനെയാ പോയിരുന്നേ ഇല്ലേ? ദൈവമേ ആ ധൂപക്കുറ്റി എങ്ങനെ വിടുന്നേ? ഇങ്ങനെ എവിടേക്കോ കയറി ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന. പക്ഷെ ഈ വചനം കേൾക്കുമ്പം ഹൃദയത്തിനകത്തോട്ട് കുത്തുകയറുക. ഹൃദയത്തിനകത്ത് രക്ഷയില്ല, നിൽക്കാൻ പറ്റുന്നില്ല, മാനസാന്തരപ്പെടാതെ രക്ഷയില്ല. അങ്ങനെ ഏറ്റവും അവസാനത്തെ ആ ആ റോപ്പും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ പറഞ്ഞ കർത്താവേ എന്നെ പൂർണ്ണമായിട്ടും. ഞാൻ എപ്പോഴും ഓർക്കുന്ന യോനയുടെ കാര്യമാ. യോന തർശീശിന് പോയ പാർട്ടിയാ. ആദ്യം വന്ന് എന്ത് ചെയ്തു? മത്സ്യം വന്ന് വിഴുങ്ങി. അല്ല ചേക്കേ, മീൻ വെട്ടുന്ന നിങ്ങളാരും മീൻ വെട്ടുന്നില്ല ഇവിടെ. ബാംഗ്ലൂർ വെട്ടേണ്ട കാര്യമില്ല, അതുകൊണ്ട് അറിയത്തില്ല. നാട്ടിലുള്ള അമ്മച്ചിമാർക്കറിയാം മീൻ വെട്ടുന്നതിനെ കുറിച്ച്. എന്നൊക്കെ സാധനം അതിൻ്റെ അകത്ത് കിടക്കുന്നേ. ഇതിൻ്റെ അകത്ത് യോന കിടന്ന യോനായ. എന്നിട്ടും അന്നിട്ട് രക്ഷയില്ല. പിന്നെ മൂന്ന് ദിവസം ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഏറ്റവും സാധനം നിലവേൽ എന്ത് ചെയ്തു? ഇവനെ കൊണ്ട് ഛർദ്ദിച്ചു. അവിടെ വന്ന് അവൻ തെറിച്ചു വീണ് കയ്യും കാലും തൊലിയെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ പറയട്ടെ സോരങ്ങളെ, കർത്താവ് ഓരോ പ്രാവശ്യവും വചനം സംസാരിക്കുമ്പം നമ്മളെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു കുത്തുകൊള്ളുന്നെങ്കിൽ, ഹൃദയത്തിനകത്ത് ദൈവം ഇടപെടുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളെ വിളിക്കുക. കം, ദൈവം നമ്മെ വിളിക്കുക. കം, ദൈവത്തിന്റെ വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കം ടു മീ. യേശു പറയാ, കം ടു മീ. നിങ്ങൾക്ക് വേറെ യാതൊരു രക്ഷയുമില്ല. പിശാചിന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെടാനായിട്ട് വേറെ യാതൊരു മാർഗവുമില്ല. There is only one person. Salvation is in only one name. That is the name of Jesus. യേശുക്രിസ്തുവിലല്ലാതെ വേറെ യാതൊരു രക്ഷയുമില്ലെന്ന് അവന്റെ മുൻപാകെ പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളതാ. ദൈവമേ നീ എന്റെ കർത്താവ്, എനിക്ക് എന്റെ പ്ലാൻ വേണ്ടേ, എന്റെ പദ്ധതികൾ വേണ്ട, എന്റെ താല്പര്യങ്ങൾ വേണ്ട, എന്റെ ഒരു കാര്യപരിപാടികളും വേണ്ട, എനിക്ക് യേശുവിന് മാത്രം മതി എന്ന് സമർപ്പിക്കുന്നിടത്താ ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നേ, ഒരാൾ ദൈവരാജ്യത്തിലാകുക എന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അവസാനത്തെ പിടിവള്ളിയും അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? മാറിപ്പോയി, മാറിപ്പോയി. ആ യേശു യേശു ഭൂതങ്ങളെ പുറത്താക്കി എന്തുകൊണ്ടാ? കാരണം ഭൂതം ഇവനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അടുത്ത ലെവലാ. ഭൂതം ഇവനെ കൺട്രോൾ ചെയ്യുക. നമ്മളെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്തോണ്ടിരുന്നേ? വെളിയിൽ നിന്നോണ്ട കൺട്രോൾ ചെയ്തോണ്ടിരുന്നേ, ഐഡിയോളജീസ് വെച്ച് വെളിയിൽ നിന്നോണ്ട് അവന്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് പമ്പ് ചെയ്ത്. പക്ഷെ ചിലരങ്ങനല്ല, ഈ ഭൂതം അകത്തോട്ട് കയറും. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചെന്നപ്പോഴത്തെ ഒരാൾ രക്ഷിക്കപ്പെട്ട കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ മാനസിക രോഗിയായി. പലയിടത്ത് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, ഒന്ന് രണ്ട് പ്രാവശ്യം ഇലക്ട്രിക് ഷോക്ക് അടിപ്പിച്ചു, ഒത്തിരി പരിപാടികൾ ചെയ്തു, മാറുന്നില്ല. അവസാനം ആര് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. ആദ്യം രണ്ട് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയിട്ട് മാറിയില്ല. ഏതൊരു സ്ഥലത്ത്, കോട്ടയത്തിനടുത്ത് ഏതൊരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് അദ്ദേഹം പറയാണ്, ഒരു 27 ഭൂതം പോയെന്ന് പറഞ്ഞു. ആടുകൂടി പെർഫെക്റ്റ്ലി നോർമൽ. കറണ്ടും അടിക്കേണ്ടി വന്നില്ല, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അവിടെ ദൈവമക്കളൊക്കെ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭൂതം വിട്ടുപോയി. പല സ്ഥലത്തു നിന്നും, ഒരിടത്ത് പറഞ്ഞ ഒരു മോതിരം ഒരു സ്ഥലത്ത്, അതിന് മുമ്പ് ഒത്തിരി സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോയത്. അദ്ദേഹം പറഞ്ഞ് പറയാണ്, ഈ പലയിടത്ത് പല പല അമ്പലങ്ങളിലും പോയി പല സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിച്ചപ്പം ഓരോ ഭൂതം ഇടയ്ക്കിടെ കയറിക്കൊണ്ടിരിക്കുക. ആദ്യം ഒന്നോ രണ്ടോ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ വീണ്ടും ബാക്കി പലയിടത്ത് പോയി പ്രാർത്ഥിച്ചപ്പോ കയറിയതാണ് വേറെ പലതും. ഒരു സ്ഥലത്ത് പോയി മോതിരം ഒരെണ്ണം ഉണ്ടാക്കിയിട്ടു. പറഞ്ഞ എന്നാ മനസ്സിലാകുന്നില്ല, ഭൂതം കൊണ്ട് രണ്ടു എണ്ണം പോയി പിന്നെ പോകുന്നില്ല. പിന്നെ നോക്കിയപ്പോഴത്തേനെ മനസ്സിലായത് എന്താണെന്നറിയോ, ഈ മോതിരം അതിനെന്തോ ഒരു അത് പൊട്ടിയപ്പോഴത്തേന് ഇദ്ദേഹം ഇതിനെ അടിച്ചു വരത്തിയത് കമ്മലാക്കിയിട്ടു. പ്രിയ സോരങ്ങളെ, പിശാച് പല രീതിയിൽ എന്ത് ചെയ്തോണ്ടിരിക്കുക, പൂവായിട്ടും എണ്ണയായിട്ടും മോതിരമായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ. നമ്മൾ തിരിച്ചറിയുന്നില്ല ഈ കാര്യങ്ങൾ. പല പള്ളികളിലും പോയി പല പരിപാടികൾ നടത്തുന്നു, പിശാചിന്റെ പരിപാടിയാ, ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. കാരണം യേശു അല്ലാതെ വേറെ ആരെ വിളിച്ചാലും, അത് മാതാവിനെ വിളിച്ചാലും കൊള്ളാം, ഗീവറീസാണെങ്കിലും കൊള്ളാം, ആരെ വിളിച്ചാലും ഇതെല്ലാം അൾട്ടിമേറ്റ്ലി പിശാചുമായിട്ട് ബന്ധപ്പെടുന്ന. അവരൊക്കെ നല്ല മനുഷ്യരാണ് കേട്ടോ. മാതാവ് ഞാൻ ബഹുമാനിക്കുന്ന, ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് മാതാവ്. സ്ത്രീകളിൽ യു ആർ ബ്ലെസ്സഡ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ മാതാവിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ പരിപാടികളൊന്നും അവരറിയുന്നില്ല, മാതാവ് അറിയുന്നില്ല. പലപ്പെടത്തും യേശു അല്ലാതെ, ത്രിയേക ദൈവത്തിന്റെ നാമത്തിലല്ലാതെ വേറെ എന്ത് ലെവലിൽ പരിപാടി നടത്തിയാലും അൾട്ടിമേറ്റ്ലി അതിലെല്ലാം പിശാചിന്റെ പ്രവർത്തനമുണ്ട് സഹോദരങ്ങളെ. നാം അത് തിരിച്ചറിയണം, നാം അത് തിരിച്ചറിയണം. കാരണം ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്, ത്രിയേക ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളത്. ബാക്കി ആർക്ക് പ്രാർത്ഥിച്ചാലും എന്നാ ചെയ്താലും അത് ദൈവത്തിനുള്ളതല്ല, അതിൽ പിശാചിന്റെ ഹോൾഡ് ഉണ്ട്. Think about it. Take it seriously. Take it seriously. ഈ പിശാചിന്റെ രാജ്യത്തിൽ നിന്നാണ് നമ്മളെ കർത്താവ് പിടിച്ചു വലിച്ച് എന്ത് ചെയ്തു, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടത്. എങ്ങനെയാ? സുവിശേഷത്തിലൂടെ. സുവിശേഷം കേട്ട് കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ, ഭൂതം വിട്ടുപോയപ്പോൾ പലർക്കും സുബോധം വന്നു, മാനസിക രോഗങ്ങൾ മാറി. ഭൂതം വിട്ടുപോയപ്പോൾ പല ചിലര് സൗഖ്യമാകുക പോലും ചെയ്തു പോയി. അതിനകത്ത് എല്ലാ രോഗം അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ പറഞ്ഞത് പിശാചിന്റെ ഒരു വലിയ ഒരു ഒരു അവന്റെ ഒരു ലോകം നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്നുള്ള പറയാൻ വേണ്ടി ഇനി പറഞ്ഞു വന്നേ. ഇത് തിരിച്ചറിഞ്ഞാലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഈ ബോധ്യം ഉണ്ടെങ്കിലേ നമ്മുടെ പ്രാർത്ഥന യഥാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ നിന്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന തിരിച്ചറിയണം. ഒരു പിശാചിന്റെ രാജ്യം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. യേശു ക്രിസ്തുവിലല്ലാത്ത എല്ലാവരും പിശാചിന്റെ അധീനതയിലാണ്. ചിലർക്ക് ഭൂതം ഉണ്ട്, ചിലർക്ക് ഭൂതമില്ല, പുറമേന്ന് കൺട്രോൾ ചെയ്യുന്നേ ഉള്ളൂ. വാട്ട് എവർ ഇറ്റ് മേ ബി, പിശാചാണ് ഈ ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത്, അവരുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സെൽഫിഷ്നെസ്സാ. പിശാചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൽഫിഷ്നെസ്. ഞാൻ ആയി, എക്കാലത്തെയും അവന്റെ ഏറ്റവും വലിയ പരിപാടിയാണ് ആയി. ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മീതെ എന്റെ സിംഹാസനം വെക്കും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മുകളിൽ കയറും. ആയി ആയി ആയി, ഇതാ പിശാചിന്റെ തന്ത്രം. അതാണ് അവൻ മനുഷ്യരിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആയി ഞാൻ. ഇനി ചില സ്ഥലങ്ങളിൽ താഴ്മയെ കുറിച്ച് പറയാറുണ്ട്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾക്കാരൊക്കെ എത്ര വളരെ വിനീത താഴ്മയോടുകൂടി നിൽക്കുന്നു. പ്രിയസ്വരങ്ങളെ, പിശാചിനും അങ്ങനെ, അതിനും പറഞ്ഞവരെ വ്യാജമായ താഴ്മ. നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ നടപ്പിലോ കുനിഞ്ഞു നടക്കുന്നതുകൊണ്ടൊന്നും താഴ്മ ഉണ്ടാവുന്നില്ല. കുനിഞ്ഞു നടക്കുന്നതുകൊണ്ട് താഴ്മ ഉണ്ടാകത്തില്ല. സിമ്പിൾ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടും താഴ്മ ഉണ്ടാകത്തില്ല. പതിയെ പതിയെ ചെരിപ്പിടാൻ നടക്കുന്നതുകൊണ്ടും കാര്യമില്ല. അത് പിശാചിന്റെ മറ്റൊരു കാര്യമാണ്. അവിടെയും ഞാൻ, അവിടെയും ഞാൻ. ഞാൻ പറഞ്ഞത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മുൻപാകെ, കർത്താവേ എന്റെ പൂർണ്ണ അധികാരം നിനക്കാണ്, എന്റെ മുഴു ജീവിതവും നിനക്കാണ്, എന്റെ ഭാവി നിന്റെ കരങ്ങളിലാണ്, നീ എന്റെ കർത്താവാന്ന് ഒരാളെ പൂർണ്ണമായി സമ്മതിക്കുമ്പോഴാ ദൈവരാജ്യത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നേ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നേ. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്ക്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ എന്നാ പറയുമോ, ഇത് ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് സഹോദരങ്ങൾ. ഞാനത് ആദ്യം പറഞ്ഞേ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് സുവിശേഷം കേട്ട് ഒരുവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവനെ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിലേക്കാണ് കൊണ്ടുവരുന്നേ. അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടും. എന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, സൗമ്യത, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം. പരിശുദ്ധാത്മാവിന്റെ ഈ ഫലം, ഫലങ്ങൾ എന്നല്ല പറഞ്ഞ ഫലം, ഈ 9 എണ്ണവും രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജീവിതത്തിൽ കാണും. അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു മിനിമം ലെവലിലും ഈ സംഭവം കാണും, കാണണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷയെ നിങ്ങളൊന്ന് ചോദ്യം ചെയ്തോണം. പരിശുദ്ധാത്മാവിന്റെ 9 ഫലവും ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകും. അളവിന് വ്യത്യാസം ഉണ്ടാവും. സ്നേഹം, അവന്റെ ജീവിതത്തിൽ നിന്ന് സ്നേഹം ഉണ്ടാവുന്നു, ദൈവത്തോടുള്ള സ്നേഹം. 2, മനുഷ്യരോടുള്ള സ്നേഹം. സന്തോഷം ഉണ്ടാകും എന്റെ ജീവിതത്തില്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. സമാധാനം ഉണ്ടാകും ഉള്ളിൽ, എപ്പോഴും ഒരു സമാധാനം ഉണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ട്. മോളി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ, എങ്കിലും ഹൃദയത്തിന്റെ അടിത്തട്ടൊരു സമാധാനം. ദയ ഉണ്ടാവും, ദയ, ദീർഘക്ഷമ, സൗമ്യത, മറ്റുള്ളവരെ സഹായിക്കാനുണ്ട് പരോപകാരം, വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്, ഇന്ദ്രിയജയം, സെൽഫ് കൺട്രോൾ. ഇത് ഏതെങ്കിലും അളവിൽ കാണുന്ന ഇനി പറഞ്ഞു വന്നേ. വീണ്ടും ജനിച്ചവന്റെ പ്രത്യേകത ഏതാ? കാരണം അവൻ പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വന്നു, പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വന്നു. പരിശുദ്ധാത്മാവ് വന്നാൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കും. യെസ്, ഏതെങ്കിലും അളവിൽ അവന്റെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകുന്ന ഇനി പറഞ്ഞു വന്നേ. ഈ കൊലയില് മൂന്നാലെണ്ണം ഇല്ലാതും നാലഞ്ചെണ്ണം ഉള്ളു അങ്ങനൊന്നുമില്ല, ഒൻപതെണ്ണം ഉണ്ട്. അളവിൽ വ്യത്യാസമുണ്ട്, സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷെ ആ സ്നേഹത്തിന്റെ പിന്നെ വളർച്ചയുണ്ട്. ഇക്കാര്യത്തില് സ്നേഹത്തിന് വളർച്ചയുണ്ട്, സന്തോഷത്തില്. അത് ആത്മീയമായിട്ട് വളരും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും, സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും, സമാധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. യെസ്, അതാ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, അപ്പസ്തോലിക കാലഘട്ടത്തിലേക്ക് ആക്സ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണാൻ പറ്റും. നിങ്ങൾ വായിച്ചു അപ്പസ്തോല പ്രവർത്തനം, അതിന്റെ രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. രണ്ടിന്റെ പതിനൊന്നൊന്ന് വായിക്കാം. അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ കേൾക്കുന്നുവല്ലോ. അതുണ്ടോ, ശ്രദ്ധിച്ചു, നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു വാക്യമാണേ. അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ. ഇവർ ഈ അന്യഭാഷ പറഞ്ഞപ്പോ മറ്റുള്ളവർക്ക് എന്തായിട്ടാ മനസ്സിലായത്? എന്താ പറഞ്ഞേ? ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു എന്നുള്ളതാ. ആദ്യമായിട്ട് അന്യഭാഷ പറഞ്ഞപ്പോൾ ഒരു കാര്യമാ ഈ പറഞ്ഞ്. ഇവര് പറഞ്ഞ അന്യഭാഷയാ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയായിരുന്നു. ഇനി ആ ഭാഷയിൽ എന്താ സംസാരിച്ചേ? ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ. പരിശുദ്ധാത്മാവിൽ നിറയുന്നവന്റെ പ്രത്യേകത, അവൻ എന്താ സംസാരിക്കുന്നേ? ദൈവത്തിന്റെ വൻ കാര്യം സംസാരിക്കും. ഇന്ന് അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനിച്ച് വരുമ്പോ എന്നാ വരുന്നറിയാവോ? എന്നാ സംസാരിക്കുന്നേ? മകനെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനൊന്നും അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനിക്കൊന്നുമില്ല കേട്ടോ. ഫ്ലൈറ്റ് പോകുന്നത് കാണുന്നു, ഇതൊന്നുമല്ല അന്യഭാഷ പറയുന്നത്. അന്യഭാഷ പറയുമ്പോ ദൈവത്തിന്റെ വൻ കാര്യങ്ങളാ പറയുന്നത്, അല്ലാതെ ഫ്ലൈറ്റ് പോകുന്നതും എന്നാ അല്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട്. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ. ഇനി നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം എടുത്തു, നമ്മൾ അവിടെ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിന്റെ പ്രത്യേകത നമുക്ക് അവിടെ കാണാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 1. അതിന്റെ 46-ാം വാക്യം. ഓ, ഭയങ്കര കേട്ടോ അത്. Mary said, My soul exalts the Lord. My spirit has rejoiced in God my Savior. ഈ സമയം കിട്ടുമ്പോൾ നിങ്ങളത് പോയി വായിക്കണം, അത് മൊത്തം ഒന്നാ ഭാഗം ഒന്ന്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോ മറിയം സംസാരിക്കുക, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ഉള്ളം എന്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. പ്രിയ സ്വരങ്ങളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതത്തിന് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കും. അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇതാ ദൈവരാജ്യത്തിലുള്ളവന്റെ പ്രത്യേകത: നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ദൈവത്തിന്റെ സ്തുതി, പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ അതാ. താഴേക്ക് നിങ്ങൾ വായിച്ചു, ഇതിന്റെ 49-ാം വാക്യം വായിച്ചു. 49-ാം വാക്യം: ശക്തനായവൻ എനിക്ക് വൻകാര്യം ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. പിന്നെ അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ടവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, പ്രഭുക്കന്മാരെ സിംഹാസനം നിറക്കി, താണവരെ ഉയർത്തിയിരിക്കുന്നു. കണ്ടോ, നോക്കി ദൈവത്തിന്റെ വൻകാര്യങ്ങളെ കണ്ടോ ഇതിന്റെ അകത്ത്? ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഈ പരിപാടി ഒരു ലൊട്ടിലൊടുക്ക് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്യഭാഷ പറഞ്ഞിട്ട് വ്യാഖ്യാനം വരുമ്പോഴത്തേനെല്ലാം ചെറുതായി പോവുക, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ കാണുന്നേയില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വൻകാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ശക്തനായവൻ, അവൻ തന്റെ ഭുജബലം കൊണ്ട് പ്രവർത്തിക്കുന്നു. അവൻ പ്രഭുക്കന്മാരെ സിംഹാസനം നിറക്കി, താണവരെ ഉയർത്തി, വൻകാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാലേ പറ്റുള്ളൂ, ഇല്ല നമുക്ക് തോന്നിയതൊക്കെ പറയാം. See, that's what. It's very important. ഇനി രണ്ടാമത് വേറെ കാര്യം എന്താണെന്നറിയോ, ഈ ആൾക്കാർ ഈ പ്രവചനം കേൾക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടാണെന്നറിയോ, ഞാൻ ചോദിക്കട്ടെ, ആത്മീയമായ കാര്യം അറിയാൻ വേണ്ടി പ്രവചനം കേൾക്കാൻ പോയ എത്ര പേരെ നിങ്ങൾക്കറിയാം? ടെൽ മീ. ചിലർക്ക് ഈ എന്നാ ഗൃഹബമ്പ ഉള്ളതുപോലെ ചില പ്രവാചകന്മാരുണ്ട്, അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും. ഹലോ, ഉടനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്കാരെ വിളിച്ചു ചോദിക്കും, അതെ മോള് നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് പോണോ വേണ്ടെന്ന് പ്രാർത്ഥിച്ച് പറയാവോ? അല്ലെങ്കിൽ കല്യാണാനന് വരുമ്പോൾ ഉടനെ ചോദിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇന്നിടത്തു നിന്നാ പെണ്ണു പെണ്ണ് ഇങ്ങനെയാണ് എങ്ങനെയാണ്? ഞാനിത് പറയുന്നതിന്റെ കാര്യം, ആത്മീയം തോന്നിയ ആൾക്കാർ പോലും ഇതിൽ കുടിയും കിടക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, അദ്ദേഹം വളരെ നല്ല ആത്മീയ ബോധ്യമുള്ള സഹോദരനാ, പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രവാചകന്മാരി തട്ടിപ്പാരെ വിശ്വാസമൊന്നുമില്ല. അപ്പൊ ചോദിച്ചു, അത് അല്ല സഹോദരന്റെ പ്രവചനം കേൾക്കുകയില്ല. അല്ല, എനിക്ക് വിശ്വാസമുള്ള ഒന്ന് രണ്ട് പേരുണ്ട്, എനിക്ക് ബോധ്യമുള്ള ആത്മീയരായ ഒന്ന് രണ്ട് പേരുണ്ട്. അത് തിരിച്ചു ചോദിച്ചു, അതെ സഹോദര, ഈ ചോദിക്കുന്നത് എന്ത് കാര്യമാ? ബൗദ്ധികാര്യമല്ല ചോദിക്കുന്നത്. എക്സാക്ട്ലി. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ആത്മീയ കാര്യം ചോദിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ അപ്രോച്ച് ചെയ്യുന്ന എത്ര പേര് നിങ്ങളെ കണ്ടിട്ടുണ്ട്? നമ്മൾ ചോദിക്കുന്ന മുഴുവൻ നമ്മുടെ ഭൗതിക കാര്യമാ. അവരും വഞ്ചിക്കപ്പെട്ടു, നമ്മളെ വഞ്ചനയ്ക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയും കൂടിയാ. കാരണം കർത്താവ് പറയും, ആദ്യം അവന്റെ രാജ്യം അന്വേഷിക്ക്, അവന്റെ നീതി അന്വേഷിക്ക്, അവന്റെ കാര്യങ്ങൾ അന്വേഷിക്ക്, ബാക്കി കാര്യം അവൻ നടത്തി തരുമെന്ന്. Why don't you believe that? അവന്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവേ, അവൻ എന്റെ പിതാവാണെന്നുള്ള തിരിച്ചറിവില്, അവൻ എന്റെ കർത്താവാണെന്നുള്ള തിരിച്ചറിവില്, അവന്റെ കാര്യം അന്വേഷിക്കുമ്പോൾ, അവന്റെ കാര്യം, നിന്റെ നാമം മഹത്വീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് മനസ്സ് വെക്കുമ്പോൾ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ അവൻ നടത്തി തരുമെന്ന്. നമ്മൾ ഈ ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ചെല്ലു പറഞ്ഞ, എനിക്ക് വലിയ ഗൈഡൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. സഹോദര പേടിക്കണ്ട, നീ ദൈവത്തിന്റെ കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ ഗൈഡ് ചെയ്തോളും. എനിക്ക് പ്രത്യേകിച്ച് ഗൈഡൻസ് കിട്ടിയില്ലെങ്കിൽ തെറ്റിപ്പോകുന്നുമില്ല, കാരണം ആദ്യം അവനെ സ്നേഹിക്കുമ്പം അവൻ നടത്താൻ വിശ്വസ്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ വേറെ കാര്യമുണ്ട്, ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ, വെയിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഫാസ്റ്റ് ഫുഡ് ലോകത്തിൽ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. കർത്താവിന്റെ കാര്യപരിപാടി നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചേ കർത്താവ് അടങ്ങുള്ളൂ. നമുക്ക് ഉടനെ വേണം മറുപടി, ഉടനെ വേണം. നോ, ദൈവത്തിന്റെ കാര്യപരിപാടി അങ്ങനെ അല്ലെന്ന്. കർത്താവിനെ കാത്തിരിക്കുന്നവർ, കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സഹോദരൻ, വെയിറ്റ് ചെയ്യ, പ്ലീസ് വെയിറ്റ്, വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. ഒരു ദിവസം വന്നില്ല, ഞാൻ പറഞ്ഞ ഒന്നും സംഭവിക്കത്തില്ലെന്ന്. നമ്മൾ വിചാരിക്കും ഇപ്പൊ ഇടിഞ്ഞുകൊളിഞ്ഞു വീഴും, ഞാൻ പറയാം ഒന്നും സംഭവിക്കത്തില്ല. കർത്താവിനെ നാം കാത്തിരിക്കുമ്പോൾ, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുമ്പോൾ, അവൻ തക്ക സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കോളും. പ്രയോറിറ്റി സെറ്റ് ചെയ്യണം നമ്മൾ. എന്നറിയോ, നിന്റെ രാജ്യം, നിന്റെ നാമം, നിന്റെ ഇഷ്ടം, ദൈവം ആദ്യമായി നമ്മളെല്ലാ കാര്യങ്ങളും നിറഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ കാര്യം പറയാം, അന്നു വേണ്ട ആഹാരം തരണമേ, നമ്മുടെ നീഡ്സ് പറയാൻ കുഴപ്പമില്ല. പക്ഷേ എന്ത് ചെയ്യരുത്, റഷ് ചെയ്യരുത്. വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. കർത്താവ് തക്ക സമയത്ത് ശീഘ്രമായി പ്രവർത്തിക്കും ദൈവമാ. ഞാൻ അവസാനിപ്പിക്കുക. ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിലുള്ള ജീവിതം. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, കർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരുവന് അവൻ സന്തോഷത്തിലല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്ന ഒരുവന്, ഇടയ്ക്കിടയ്ക്ക് കർത്താവിന്റെ ഹൃദയം ഉയർത്തുന്ന ഒരുവന്, തിരുവചനം ധ്യാനിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കുന്ന ഒരുവന്, അവന് സന്തോഷിക്കാതിരിക്കാൻ കഴിയത്തില്ലെന്ന്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ ഹൃദയം മുഴുവൻ കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറയും, കർത്താവിന്റെ സമാധാനം കൊണ്ട് നിറയും, കർത്താവ് വരുന്ന ധൈര്യം കൊണ്ട് നിറയും. ബിക്കോസ് വി ആർ ടച്ചിങ് ദ ഡിവൈൻ. നമ്മൾ കർത്താവിനെ തൊടുന്നതെന്ന് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കുമ്പോൾ വി ആർ ടച്ചിങ് ദ ഡിവൈൻ. നമ്മൾ ദൈവത്തെ തൊടുകയാ, ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തെ കേൾക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തോട് ചേർന്നിരിക്കുക. യെസ്, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രിവിലേജ്. That is the greatest privilege. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പദവി ദൈവമകൻ ദൈവമകൾ ഈ സ്വാതന്ത്ര്യത്തിൽ വേണം ജീവിക്കാനായിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ചുറ്റുപാടുമുള്ള ലോകം പിശാച് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ആത്മീയ ലോകത്തെ പിശാച് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ പണത്തിന് എത്ര സ്ഥാനം, അതുകൊണ്ട് ആ വ്യക്തികൾക്ക് എത്ര സ്ഥാനം, പിശാച് ഹി ഈസ് കൺട്രോളിങ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ്ട? കർത്താവേ നിന്റെ രാജ്യം വരണമേ, കർത്താവേ എന്റെ കുടുംബത്തിൽ നിന്റെ രാജ്യം വരണം, എന്റെ എന്റെ നെയ്ബർഹുഡിൽ നിന്റെ രാജ്യം വരണം, കർത്താവ് ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ദൈവരാജ്യം വരണം, അനേകർ ഈ സുവിശേഷം കേട്ട് വിശ്വസിപ്പാൻ തക്കോണം ദൈവമേ ഇവിടെ നിടയാക്കണം, കർത്താവ് ഈ കർണാടകയിൽ ദൈവരാജ്യം വരണം, കർത്താവ് ഈ കർണാടകയിലുള്ള ഓരോ ഗ്രാമങ്ങളിലും ദൈവമേ സുവിശേഷം കത്തിപ്പടരുവാനായിട്ട് ഇടയാകണമേ. പ്രാർത്ഥിക്കണം പ്രിയസോരങ്ങളെ. കർത്താവേ ഇന്ത്യ മുഴുവനും ദൈവരാജ്യം വരണേ കർത്താവേ. പിശാചിന്റെ പിടിയിൽ നിന്ന് അനേകർ കർത്താവിന്റെ രാജ്യത്തിലേക്ക് വരുവാനായിട്ട് ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം. സുവിശേഷന്മാരെ അയക്കണമേ. അതാ കർത്താവ് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. മിഷണറി പ്രയർ. എന്താ വേലക്കാരെ ചുരുക്കുക? ഇത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പറയണം, കർത്താവേ എന്നെയും കൂടെ ഇടയ്ക്കൊന്ന് എന്ത് ചെയ്യണം, എന്നെയും കൂടെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എന്നെയും കൂടെ നയിക്കണേ. നയിക്കും, നമ്മളൊന്ന് പോകുമ്പം കാര്യങ്ങൾ കുറെ കൂടെ വ്യത്യാസപ്പെടും, കുറെ കൂടെ നമുക്ക് ഭാരമുണ്ടാവും നമ്മുടെ ഹൃദയത്തിൽ, പ്രാർത്ഥിക്കാൻ കുറെ കൂടെ തീക്ഷ്ണത വരും. കർത്താവിന്റെ വാഗ്ദാനങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. നമ്മുടെ വാർത്തയൊക്കെ ആ കിട്ടിയാൽ കൊള്ളാം കർത്താവെ, നിന്റെ ഹിതമാണെങ്കിൽ ബാംഗ്ലൂർ പട്ടണം മുഴുവൻ ദൈവം അറിയണം. നോ, അങ്ങനല്ലെന്ന്. കർത്താവെ നിന്റെ ഹിതമാത്, കർത്താവെ നിന്റെ ഹിതമാ. നീ എന്നോട് ചോദിച്ചു കൊടുക്ക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. കർത്താവിന്റെ വാഗ്ദാനമാ. മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളില്. ദൈവം പ്രയർ പ്രാർത്ഥിക്കുന്നവരെ നോക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ഞാനൊരു ബുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയുടെ ഇൻഫർമേഷൻസ് ഉള്ള ഒരു ബുക്ക് ഒരു 100 എണ്ണം കൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം തരാനായിട്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മളാ പ്രാർത്ഥിക്കേണ്ട സഹോദരങ്ങളെ. നമുക്ക് കിട്ടി പദവി എന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് കിട്ടി കൃപകളെന്ന് ആലോചിച്ച് നോക്കി. പിശാചിന്റെ അടിവത്തം വിട്ടുമാറി, നിരാശ മാറിപ്പോയി, ഭാരങ്ങൾ മാറിപ്പോയി, ദുഃഖങ്ങൾ മാറിപ്പോയി, പ്രത്യാശയുണ്ടായി. ദൈവം നമ്മുടെ സ്വന്തമായി, യേശുവിന്റെ കർത്താവായി, സ്വർഗരാജന്റെ അവകാശിയായി. ഇന്ന് നമ്മൾ മരിച്ചു വീണാലും നമ്മൾ എവിടെയാ? കർത്താവിന്റെ കൂടെയാ. എത്ര വലിയ പദവിയായത്! പരിശുദ്ധാത്മാവിനെ കിട്ടി, കൃപകൾ കിട്ടി. ഓ, എന്നാ വലിയ പദവിയായത്! അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഇത് വേണ്ടേ? വേണോ? ഒറ്റ മാർഗമുള്ളതിന് എന്താണെന്നറിയാവോ? നിന്റെ രാജ്യം വരണം. അവർ സുവിശേഷം കേൾക്കണം. സുവിശേഷത്തിന്റെ ശക്തി അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. സുവിശേഷത്തിന്റെ ശക്തി പിശാചിൻ രാജ്യത്തിൽ നിന്ന് അവരെ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അതാ പൗലോസുണ്ട് പറഞ്ഞത്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്ക് അവർ വരണം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണം, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ മാറണം സഹോദരങ്ങളെ. ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിച്ചെന്ന് സീരിയസ് ആയിട്ട്, കർത്താവേ നിന്റെ രാജ്യം വരണമേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് നാളിൽ ശക്തിയോടെ വന്നത്, അത് എല്ലായിടത്തും ഒന്ന് പരക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വന്നു. ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിലുണ്ട്, സഭയിൽ ദൈവരാജ്യം ഉണ്ട്. ഇതെന്ത് ചെയ്യണം? ചുറ്റുപാടുമുള്ള അനേക സ്ഥലങ്ങളിലേക്ക് ഇതൊന്ന് പരക്കണം. അതിനൊറ്റ മാർഗമുള്ളൂ, സുവിശേഷം. രണ്ടാമത് വേറൊരു മാർഗമില്ല കേട്ടോ. There is only one way, is the gospel. അങ്ങനെയാണെങ്കിൽ എത്രയധികമായിട്ട് ദിവസങ്ങൾ നമ്മൾ ഉത്സാഹിക്കണം ഈ കാര്യങ്ങളിൽ. കർത്താവ് ഈ സുവിശേഷം പറയാനായിട്ട് ഞങ്ങൾക്ക് ഭാരം തരണേ കർത്താവ്, ഞങ്ങൾക്ക് ബലമില്ല കർത്താവ്, ബലം തരണേ. നിങ്ങൾക്കറിയാം പൗലോസൊക്കെ എങ്ങനെയായിരുന്നു? ഭയത്തോടും വിറയലോടും നടുക്കത്തോടും കൂടിയിരിക്കുക. കാരണം എന്താ? നമ്മൾ ഈ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ നോ. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരുവനെ പിശാചിൻ രാജ്യത്തേക്ക് വലിച്ചവനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ദൈവരാജ്യത്തേക്ക് കൊണ്ടുവരുന്ന, അതാ സുവിശേഷം. അവിടെ അത്ര ഈസിയാന്ന് കരുതരുത്. അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാ, പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സാന്നിധ്യം ആവശ്യമാ. ആ ആത്മാവിന്റെ ശക്തിയോടുകൂടി പറയുമ്പോഴാണ് അവൻ അവിടുന്ന് പറഞ്ഞു പോരുന്നത്, അവന്റെ കുരുടായിരിക്കുന്ന ഹൃദയം തുറക്കപ്പെടുന്നത്, അവൻ പിശാചിന്റെ ബന്ധനങ്ങൾ റോപ്പുകൾ അഴിഞ്ഞു മാറുന്നത്. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുക. Let's pray first. ആദ്യം പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ. ഈ പ്രാർത്ഥന ശക്തിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് വാതിലുകളെ തുറന്നു തന്നെ കാണാൻ പറ്റും. സുവിശേഷം പറയാനായിട്ട് ആൾക്കാർ നിങ്ങളുടെ അടുക്കൽ വരും, നിങ്ങളെ ചിലയിടത്തേക്ക് കർത്താവ് അയക്കും. യെസ്, ഐ ബിലീവ് ദാറ്റ്. ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങാം. എന്താ? നിന്റെ രാജ്യം വരണേ കർത്താവേ. സ്വരങ്ങളെ, നമ്മൾ നമ്മുടെ പ്രാർത്ഥന വിഷയം ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ? ഒന്ന് തൽക്കാലത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ വിഷയങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. എന്താ? ദൈവമേ നിന്റെ നാമം മഹത്വീകരിക്കപ്പെടണം, എല്ലാവരും നിന്റെ നാമത്തെ ആരാധിക്കാനിടയാകണം. രണ്ട്, നിന്റെ രാജ്യം എല്ലായിടത്തും വരണം. രണ്ട്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www. charismaticassembly.org.